2022 ജൂലൈ 17 ഞായറാഴ്ച വാരാന്ത്യ കൗമുദിയുടെ 3 പേജിൽ നിന്നും രാമായണ മാസത്തിലെ കിളികൾ. ഇന്ന് രാമായണ മാസാരംഭം. തയ്യാറാക്കിയത് മഞ്ജു വെള്ളായണി. സത്യത്തിൽ നാം രാമായണ മാസത്തിനുള്ളിലേക്ക് മനസ്സുകൊണ്ട് പ്രവേശിക്കാൻ തുടങ്ങുന്നത് അത് പാരായണം ചെയ്ത് മടക്കി വയ്ക്കുമ്പോഴാണ്. അപ്പോഴാണ് വാൽമീകിയുടെ സീതയും എഴുത്തച്ഛന്റെ സീതയും കുമാരനാശാന്റെ ചിന്താവിഷ്ടയ സീതയും നമുക്ക് ദർശനമേകുന്നത്. വായിക്കുന്നത് BS രാജേഷ്. മനുഷ്യജന്മമെടുത്ത എല്ലാവരും രാമായണം കണ്ടിരിക്കണമെന്നില്ല, വായിച്ചിരിക്കണമെന്നില്ല. പക്ഷെ ഒരിക്കലെങ്കിലും അതിലൂടെ കടന്നു പോകാതിരിക്കാനാകില്ല. കാരണം കണ്ണുനീർ തുടയ്ക്കാതെയോ കണ്ണീർച്ചിരിയിൽ വീണു ചിതറാതെയോ നമുക്കെങ്ങനെ ജീവിക്കാനാകും? ഋഷികവിയായ വാൽമീകിയുടെ ഹൃദയത്തിൽ പൊടിഞ്ഞ കണ്ണുനീർ രാമായണമായി. ആ കണ്ണീരിന്റെ ചൂടും താക്കീതും ഒരിക്കലും ശമിക്കുന്നില്ല. അശാന്തിയുടെ അമ്പയുന്ന നിഷാദന്മാർ പുതിയ ആയുധങ്ങളായി, യുദ്ധമുഖങ്ങളായി, കലാപങ്ങളായി അവതരിക്കുന്നതുവരെ ആദ്യകാവ്യത്തിലെ അരുതെ എന്ന താക്കീത് മുഴങ്ങിക്കൊണ്ടേയിരിക്കും. തുഞ്ചത്തെഴുത്തച്ഛന്റെ ശാരിക പൈതൽ പാടിക്കൊണ്ടേയിരിക്കും. വിവിധ രാജ്യങ്ങളിൽ വിവിധ ഭാഷകളിൽ കലാരൂപങ്ങളായി പടർന്ന രാമായണം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. രാമായണത്തിലെ ഏതെങ്കിലും മുഹൂർത്തത്തെയോ കഥാപാത്രത്തെയോ ജീവിതത്തിൽ നാം നിത്യവും കാണുന്നു, അല്ലെങ്കിൽ അനുഭവിക്കുന്നു. കാരണം നമ്മുടെ എല്ലാം ഹൃദയമിടിപ്പിലുണ്ട് രാമായണം. കടന്നുപോയതും കടന്നുപോകുന്നതും വരാനിരിക്കുന്നതുമെല്ലാം രാമായണം തന്നെ. കാരണം കാലത്തിന്റെ അതിസൂക്ഷ്മ സ്വന്തനമല്ലേ നമ്മുടെ ഹൃദയമിടിപ്പ്? അത് ശരീരത്തിൽ പ്രകൃതി സമ്മാനിച്ച ജീവന്റെ നാഴികമണി. അത് നിലയ്ക്കുവോളമാണല്ലോ മനുഷ്യജീവിത സഞ്ചാരവും. രാമായണം സഞ്ചാരങ്ങളുടെ സമാഹാരമെന്ന് നിരീക്ഷിച്ചവരുണ്ട്. ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നവരും പാതാള സഞ്ചാരികളും സ്വർഗസഞ്ചാരികളും രാമായണത്തിലുണ്ട്. എത്രയെത്ര കിളികളാണ് രാമായണത്തിലൂടെ പറക്കുന്നത്! രാമായണ പിറവി തന്നെ കിളി നൊമ്പരത്തിൽ ജടായുവും സമ്പാദിയും പറന്നിടന്ന പർവ്വതങ്ങളും ഔഷധ പർവ്വതമായി പറക്കുന്ന ഹനുമാനും നമ്മുടെ മനസ്സുരുമിപ്പോകുന്നു. മനുഷ്യ മനസ്സിൽ നടക്കുന്ന കരയുദ്ധവും കടൽയുദ്ധവും ആകാശയുദ്ധവും രാമായണം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ചെറുതും വലുതുമായ ദുഃഖങ്ങൾ തിരിയടിക്കുന്ന സാഗരം തരണം ചെയ്യാൻ മൺചിറ കെട്ടുന്നതും നിത്യജീവിതത്തിൽ നാം അനുവദിക്കുന്നു. വായുവിനെ വെല്ലുന്ന വേഗമുള്ള ഹനുമാനും എളിമയുടെ മൺചിറ കെട്ടാൻ ഒത്തൊരുമിക്കുന്ന അണ്ണാറക്കണ്ണന്മാരും നമുക്ക് അനുഭവങ്ങളാൽ സുപരിചിതർ. കയ്യെത്തും ദൂരത്തെത്തുന്ന അഭിഷേക മുഹൂർത്തങ്ങൾ വിച്ഛിന്നമാകുന്നു. ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെ ക്രൂരമായി വേദനിപ്പിക്കുന്നു. താങ്ങും തണലുമായി നിൽക്കുമെന്ന് കരുതിയിരുന്നവർ സാഹചര്യങ്ങളുടെ പരിമിതിയിൽ അതിന് കൂട്ടുനിൽക്കുന്നു. ഇതെല്ലാം എത്രയോ വട്ടം സഹിക്കേണ്ടി വരുന്നു. മോഹിക്കുന്നതിനും പ്രതീക്ഷിക്കുന്നതിനും വിരുദ്ധമായതെല്ലാമല്ലേ കനനവാസം? അപവാദങ്ങളും ആരോപണങ്ങളും സീതയ്ക്കും ശ്രീരാമനും എന്ന പോലെ എത്രയോ വട്ടം അഭിമുഖീകരിക്കേണ്ടി വരുന്നു. അഗ്നിപരീക്ഷകളെന്നാൽ പൊള്ളുന്ന പ്രതിസന്ധികളല്ലേ? നിത്യജീവിതത്തിൽ നാം എത്രയോ തവണ തൃശങ്കുവിനെയും തൃശങ്കു സ്വർഗത്തെയും കാണുന്നു. രാമായണത്തിലെ തൃശങ്കുവിനെ നമ്മുടെ പേരും പ്രായവും ഹൃദയവും നൽകി നോക്കൂ. അത് മറ്റൊരാളല്ലെന്ന് നമുക്ക് തിരിച്ചറിയാനാകും. രാമായണത്തിലെ തൃശങ്കു ഇക്ഷ്വാകു വംശത്തിലെ മഹാരാജാവ് ഉത്തമമായ യജ്ഞം ചെയ്യണമെന്നും ഉടലോടെ സ്വർഗം പ്രാപിക്കണമെന്നും അദ്ദേഹം ആശിച്ചു. രാജവംശാചാര്യനായ വസിഷ്ഠ മഹർഷിയെ ആഗ്രഹമറിയിച്ചെങ്കിലും അസാധ്യമെന്നായിരുന്നു മറുപടി. വസിഷ്ഠപുത്രന്മാരായ മഹർഷിമാരെ സമീപിച്ചെങ്കിലും അവരും കൈക്കൊണ്ടില്ല. മാത്രമല്ല, നീയൊരു ചണ്ടാളനാകട്ടെ എന്ന് ഒരു മഹർഷി ശപിക്കുകയും ചെയ്തു. നിരാശയുടെ ഇരുട്ടിൽ ഇറങ്ങിയ തൃശങ്കു മറ്റൊരു രൂപത്തിലാണ് ഉണർന്നത്. കറുകറുത്ത നിറം, കറുത്ത വസ്ത്രം, ചപ്പിയ തലമുടി, ശ്മശാനമാലകൾ, കാരിരിമ്പിലുള്ള ആഭരണങ്ങൾ, മുനിശാപം ഫലിച്ചെന്ന് തൃശങ്കുവിന് തോന്നി. ഇങ്ങനെ ചണ്ടാളവേഷത്തിൽ വിശ്വാമിത്ര മഹർഷിയെ സമീപിച്ചു. മുൻശുണ്ടിയും അമിത പ്രശംസാ പ്രണയവുമുണ്ട് മഹർഷിക്ക്. അത് തൃശങ്കു മുതലാക്കി. വിശ്വാമിത്ര മഹർഷി എല്ലാം കേട്ടിട്ട് അഭയമേകി. മുനിശാപം കൊണ്ട് സിദ്ധിച്ച ഈ വികൃത രൂപത്തിൽ തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാമെന്ന് ഉറപ്പു നൽകി. വിശ്വാമിത്രന്റെ കാര്യസാധ്യ യജ്ഞത്തിന് ഭയം കൊണ്ട് പല മുനിമാർക്കും പങ്കെടുക്കേണ്ടി വന്നു. വിശ്വാമിത്രൻ തപസ്സിലൂടെ സമ്പാദിച്ച ശക്തിയാൽ തൃശങ്കു സ്വർഗത്തിലേക്ക് ഉയരാൻ തുടങ്ങി. തന്റെ സാമ്രാജ്യത്തിലെടുക്കുന്ന തൃശങ്കുവിനെ കണ്ട് ഇന്ദ്രന് സഹിച്ചില്ല. നീ സ്വർഗലോകവാസത്തിന് യോഗ്യനല്ല, മടങ്ങിപ്പോകൂ, തലകീഴായി ഭൂമിയിൽ പതിക്കട്ടെ എന്ന് ഇന്ദ്രൻ കൽപ്പിച്ചു. അതോടെ തൃശങ്കു താഴേക്ക് നീങ്ങാൻ തുടങ്ങി. രക്ഷിക്കണേ, രക്ഷിക്കണേ എന്ന് തൃശങ്കു വിലപിച്ചു. കോപം പാരമ്യത്തിലെത്തിയ വിശ്വാമിത്രൻ ഇപ്പോഴുള്ള സ്ഥലത്ത് നിൽക്കാൻ ആജ്ഞാപിച്ചു. തപോബലത്താൽ മറ്റൊരു നക്ഷത്രമണ്ഡലവും സ്വർഗവും സൃഷ്ടിച്ചു. തൃശങ്കു അങ്ങനെ ഭൂമിക്കും സ്വർഗത്തിനും ഇടയ്ക്ക് നിൽപ്പായി. അരിശം കൊണ്ട് വിശ്വാമിത്രൻ മറ്റൊരു ഇന്ദ്രനെയും ദേവന്മാരെയും സൃഷ്ടിക്കാൻ ഒരുങ്ങിയപ്പോൾ പരിഭ്രാന്തരായ മഹർഷി ശ്രേഷ്ഠന്മാരും കിന്നരന്മാരും മഹായക്ഷരരും വിശ്വാമിത്രന്റെ കോപം അപേക്ഷയും പ്രാർത്ഥനയും കൊണ്ട് തണുപ്പിച്ചു. ശാന്തനായ വിശ്വാമിത്രൻ പറഞ്ഞു, തൃശങ്കുവിനെ ഉടലോട് സ്വർഗത്തിലേക്ക് കയറ്റാമെന്ന് ഞാൻ വാക്കു പറഞ്ഞുപോയി. അതൊരിക്കലും തെറ്റില്ല. ഞാൻ സൃഷ്ടിച്ച നക്ഷത്രമാലകളോടുകൂടിയ ഈ വാനിടത്തിൽ ഉടലോടുകൂടിയ തൃശങ്കു യഥേഷ്ടം വാഴട്ടെ. ദേവന്മാർക്കും ആ വാക്കുകൾ സ്വീകാര്യമായി. അങ്ങനെ ജ്യോതിചക്രവാളത്തിനപ്പുറത്ത് അനേകമായിരം താരങ്ങളോടുകൂടിയ ലോകത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളിലൊന്നായി തലകീഴായി തൃശങ്കുവും വാണരുളുമെന്ന് രാമായണ കഥാമുഹൂർത്തം. ഇതിലെ ഐതിഹ്യ പരിവേഷമെല്ലാം മാറ്റിയാൽ പല കർമ്മങ്ങളിലും നിമിഷങ്ങളിലും നാം തൃശങ്കുവിന്റെ നിസ്സഹായത അനുഭവിക്കുന്നവരല്ലേ? അതാണ് ആദ്യം മുതൽ അന്ത്യം വരെയുള്ള മനുഷ്യ ജീവിതാവസ്ഥയും. രാമായണം ആദിമഹാകാവ്യമെന്നതിനപ്പുറം അനുഭവ രാജകീയതയും ജനകീയതയും ഒത്തുചേരുന്ന ഹൃദയകാവ്യമാകുന്നതും അതുകൊണ്ടാണ്. സത്യത്തിൽ നാം രാമായണത്തിനുള്ളിലേക്ക് മനസ്സുകൊണ്ട് പ്രവേശിക്കാൻ തുടങ്ങുന്നത് അത് പാരായണം ചെയ്ത് മടക്കി വെക്കുമ്പോഴാണ്. അപ്പോഴാണ് വാൽമീകിയുടെ സീതയും എഴുത്തച്ഛന്റെ സീതയും കുമാരനാശന്റെ ചിന്താവിഷ്ടയായ സീതയും നമുക്ക് ദർശനമേകുന്നത്.